എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ഞങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കും. 92 സങ്കീർത്തനത്തിന്റെ 3 വാക്യം കൂടെ വായിക്കാം. Psalms 92:3.
രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തയെയും വർണ്ണിക്കുന്നത് നല്ലത്.
ഇവിടെ പറയുന്നു രാവിലെ തോറും നിന്റെ ദയയെ, രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് എനിക്കെത്രയോ നല്ലതാണ്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യ ജീവിതം അതൊരു 100 മീറ്റർ ഓട്ടമല്ല, ഇറ്റ്സ് എ ലോങ് റേസ്. അതൊരു നീളമുള്ള ഒരു മാരത്തൺ റേസാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് ദൈവത്തിൽ നിന്നുള്ള സന്തോഷവും ദൈവത്തിൽ നിന്നുള്ളൊരു തൃപ്തിയും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നാം രാവിലെ കേട്ട അപകടത്തിലേക്ക് നമ്മൾ പോകും. ഈ ദിവസങ്ങളിൽ എന്റെ ഏറ്റവും വലിയ ദൈവത്തോടുള്ള പ്രാർത്ഥന, ലോർഡ്, എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ ആദ്യം കണ്ടുമുട്ടിയ നാളിൽ എനിക്ക് നിന്നോടുണ്ടായിരുന്ന സിമ്പിൾ ലവിൽ നിന്ന് താഴെ വീണ് ഒരു പരീശനായി തീരുവാൻ ദൈവമേ നീ എന്നെ കൈവരരുത്. ആത്മീയ ഭാഷകൾ സംസാരിക്കുകയും ആത്മീയ പാട്ടുകൾ പാടുകയും ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതേസമയം ക്രിസ്തു എന്ന നിർമ്മലനായിരിക്കുന്ന മളവാണനോടുള്ള ഹൃദയത്തിൽ കത്തിജ്വലിക്കാത്ത സ്നേഹമില്ലാത്തൊരു ജീവിതത്തിൽ കർത്താവായേശുവേ നീ എന്നെ കൈവിട്ട് കളയരുത്. എന്റെ ഹൃദയപൂർവ്വമുള്ള ഒരു പ്രാർത്ഥന. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായിരുന്നു അതിനോട് ബന്ധപ്പെട്ട വചനങ്ങൾ. അത്രേ രാവിലെ ദൈവമായി കർത്താവ് നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. 2 കാര്യങ്ങളാണ് മോശം പ്രാർത്ഥിച്ചത്. 1, നിന്റെ ദയകൊണ്ട് ഞങ്ങൾക്കൊരു സംതൃപ്തി തരണം. 2 പറയുന്നു എന്നാൽ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. ഇതിനോട് ബന്ധപ്പെട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മൾ ആത്മീയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ ബൈബിള് പഠിക്കരുതെന്നോ ഒന്നുമല്ല. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ള നിർമ്മലമായ ഒരു ബന്ധമില്ലാതെ ചെയ്യുന്ന ഒരു അപകടം നമ്മെ ഹൃദയകാഠിന്യത്തിലേക്ക് നടത്തുകയും അത് നമ്മെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ എവരി മോർണിംഗ് നിന്റെ ദയ കൊണ്ട് ഞങ്ങൾക്കൊരു തൃപ്തി തരണം. എന്നാൽ ഞങ്ങൾ നിന്റെ ദയയിലെത്തി ഘോഷിച്ച് ആനന്ദിക്കും. ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് 3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി ലേഖനം പ്രിയമുള്ളവരെ, നിങ്ങൾ ജസ്റ്റ് തുറന്നു വെക്കുക ഫിലിപ്പി ലേഖനം. അതിൽ നിന്ന് 3 വേദഭാഗങ്ങൾ മാത്രം സിമ്പിളായിട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പൗലോസ്, നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, പൗലോസ് ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ ഇറ്റ്സ് എ പേഴ്സണൽ ലെറ്റർ. പൗലോസ് എഴുതിയ ഒരു പേഴ്സണൽ ലെറ്റർ അതാണ് ഫിലിപ്പി ലേഖനം. നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ അതിന്റെ സാഹചര്യം ജസ്റ്റ് ഒന്ന് പറയാം. അവരുടെ മിഷണറി യാത്രയിൽ പൗലോസിനെ ദൈവം പലയിടങ്ങളിൽ തടയുന്നു, പോകരുത് പോകരുത് പോകരുത്. പൗലോസ് അത് അനുസരിച്ചു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് ഒരു സ്വപ്നം കണ്ടു. നീ മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക എന്നൊരു പുരുഷൻ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു ദർശനം കണ്ടപ്പോൾ ദൈവം ഞങ്ങളെ അവിടേക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് അവർ പുറപ്പെട്ടതായിട്ട് അപ്പോസ്തല പ്രവർത്തനം 16 വായിക്കുന്നു. അങ്ങനെ ചെന്ന് അതിശയമെന്ന് പറയട്ടെ, ഒരു പ്രാർത്ഥനാ സ്ഥലം കാണുമെന്ന് വിചാരിച്ച് അവർ നടന്ന് ചെല്ലുക. കുറെ ദിവസങ്ങൾ താമസിച്ചു. ശ്രദ്ധിക്കണമേ, ദൈവപ്രവൃത്തി അങ്ങനെയാണ്, ദൈവപ്രവൃത്തി അങ്ങനെയാണ്. കാരണം നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ദൈവത്തെ കേൾക്കാൻ മനസ്സുള്ള ജനത്തോട് പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ ചിന്തകളെക്കാട്ടിലും നമ്മുടെ വിചാരങ്ങളെക്കാട്ടിലും ദൈവത്തിന്റെ ചിന്തകളും വിചാരങ്ങളും ഉയർന്നിരിക്കുന്നതുകൊണ്ട് ഉള്ളി ത്രൂ റവലേഷൻ, വെളിപ്പാടിലൂടെ അല്ലാതെ ദൈവത്തിന് നമ്മൾ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇറ്റ്സ് ഓൺലി ബൈ റവലേഷൻ. സഭയോട് പറയുന്നു, വെയിറ്റ് ബിഫോർ ദ ലോർഡ് പേഷ്യന്റ്ലി. ദൈവത്തിന് മുമ്പാകെ ക്ഷമയോടെ കാത്തിരിക്കുക. സമയങ്ങൾ കടന്നു പോകുന്നവർക്ക് ഭാരപ്പെടല്ല. ദൈവമേ, നിന്റെ ദയ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. എന്നിട്ട് ദൈവം തുറന്ന വഴി ഭയങ്കര അതിശയമാണ്. സി, ദൈവം തുറന്ന വഴിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവിടെ പ്രാർത്ഥനാ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ പുഴവക്കത്ത് വന്ന സ്ത്രീകളോട് സംസാരിക്കുക. അതിൽ തുയിത്തേരെ പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദി എന്ന് പറയുന്ന ഒരു സ്ത്രീ, പൗലോസ് ദൈവഭക്തയായിരുന്നു, പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോണം. കർത്താവ് ലുദിയുടെ ഹൃദയം തുറന്നു. ദൈവത്തിന്റെ വഴികൾ നോക്കണം. ലുദിയ കുടുംബവും അവര് വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റ ശേഷം അവർ പറയാ, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തരുന്നുണ്ടെങ്കിൽ ദൈവം ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം. അങ്ങനെ ഒന്നാമത്തെ ആത്മാവിനെ ദൈവം അവർക്ക് കൊടുത്തു. ഒരു കണ്ടിട്ട് വായിച്ചിട്ടൊരു ഒരു സമ്പന്നയായ സ്ത്രീയാണെന്ന് തോന്നുന്നു. അടുത്ത വിശ്വാസി, യൂറോപ്പിലെ ഫിലിപ്പിയിലെ രണ്ടാമത്തെ വിശ്വാസി, എന്റെ ഒരു ചിന്ത ഞാൻ പറയുക, ഒരു അടിമ കച്ചവടക്കാരിയായ അടിമ ഒരു സ്ലേവ് ഗേൾ, വെളിച്ചപ്പാടത്തിയായിട്ട് ലക്ഷണം പറയുന്ന ഒരു സ്ലേവ് ഗേൾ, അവളുടെ അവസ്ഥ എത്ര താഴെയുള്ള അവസ്ഥയാണ്. ഒന്ന് അടിമ, രണ്ട് ഭൂതം, മൂന്ന് അതുകൊണ്ട് കുറെ ആളുകൾ ബിസിനസ് നടത്തുക. പക്ഷെ ദൈവമായ കർത്താവ് തന്റെ ദാസന്മാരിലൂടെ അവളെ വിടുവിച്ചു. പ്രതിസലവട്ടെ. ഞാൻ വിശ്വസിക്കുന്ന അവൾ ആ സഭയിലെ ഭാഗമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മൂന്നാമത് വന്നത് അതിശയം, ദൈവത്തിന്റെ വഴികൾ. ഞാൻ ആ ദൈവത്തിന്റെ വഴികളുടെ മുമ്പിൽ ഞാൻ പലപ്പോഴും സ്തബ്ധനല്ലോ. വാട്ട് ഈസ് യുവർ വേ ലോർഡ്? ഞങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ച് പ്ലാൻ ചെയ്യുന്നു, പക്ഷേ ഇതൊന്നുമല്ല നിന്റെ വഴി, ഇതൊന്നുമല്ല നിന്റെ ചിന്തകൾ. നിന്റെ ചിന്തകൾ എത്ര ഉന്നതമായിരിക്കുന്നു കർത്താവേ. ദൈവമേ, നിനക്ക് ഞങ്ങളെ കുറിച്ചുള്ള വിചാരങ്ങൾ എത്ര അധികമാകുന്നു! അത് സമുദ്രതീരത്തെ മണലിനേക്കാൾ അധികമായിരിക്കുന്നു. ദ കൗൺസിൽ ഓഫ് ദ ലോർഡ് സ്റ്റാൻഡ്സ് ഫോർ എവർ. ബൈബിൾ പറയുന്ന യഹോവയുടെ ആലോചന ശാശ്വതമായും, അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയാ. ദൈവത്തെ കേൾക്കാൻ ദൈവസന്നിധിയിലേക്ക് ദൈവവേദനയിൽ നീ മടുത്തു പോകരുത്. ദൈവത്തിന് നിന്നോട് പറയാനുള്ള കാര്യം നീ ചിന്തിക്കുന്നതിനേക്കാൾ ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മനസ്സിലാക്കി കേൾക്കാനുള്ള ഒരു ലെവലിലേക്ക് ദൈവം നമ്മളെ ഒരുക്കുന്നത് കൊണ്ടാണ് താൻ സംസാരിക്കുന്നത് ചിലപ്പോൾ ലേറ്റ് ആവുന്നത്. വെയിറ്റ് ഫോർ ഗോഡ്. പോലീസ് വെയിറ്റ് ചെയ്തു. വീണ്ടും അവരെ പോകുമ്പോൾ നമുക്കറിയാം ജയിലിലുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ രാത്രി അടികിട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിശയമെന്ന് പറയട്ടെ, അടുത്തൊരു വിശ്വാസി ആരാന്നറിയാം? അവിടുത്തെ റോമിലെ കാരാഗ്രഹ പ്രമാണിയാണ് അടുത്ത വിശ്വാസി. യഹൂദന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കർത്താവേ, ഞാനൊരു അന്ന് സ്ത്രീകൾക്ക് ഒറ്റ സ്വാതന്ത്ര്യമില്ല. അവർ പറഞ്ഞ, കർത്താവ് ഞാൻ അങ്ങനൊരു വ്യക്തി അല്ലല്ലോ, ഞാനൊരു പുരുഷനാണ്. ദൈവത്തെ സ്തുതിക്കുന്ന അവരുടെ സിസ്റ്റം അങ്ങനെയായിരുന്നു. രണ്ടാമതവർ പറയുന്നത്, കർത്താവെ ഞാൻ അടിമയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. മൂന്നാമതവർ പറയുന്നത്, ഞാൻ കർത്താവെ ഒരു ജാതിയനല്ലാത്തത് കൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. അവരെന്തല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചോ? ഈ മൂന്ന് കാറ്റഗറിയാണ് ദൈവം ആദ്യ വിശ്വാസി കൊണ്ടുവന്നത്. പ്രൈസ് അലോർഡ്. ലുദിയയുടെ വീട്ടിൽ അവർ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി. അവിടെ നിന്ന് അവർ പുറപ്പെട്ടു പോവുക. അങ്ങനെ യാത്രയുടെ പോലീസിന്റെ യാത്രയിൽ താൻ റോമിൽ കാരാഗ്രഹത്തിൽ അകപ്പെട്ടപ്പോൾ, അതിശയമെന്ന് പറയട്ടെ, റോമിലെ കാരാഗ്രഹത്തിൽ താൻ ഇരുന്നപ്പോൾ ഫിലിപ്പ് സഭയ്ക്കൊരു ഭാരമുണ്ടായിട്ട് അവരൊരു ഓഫറിംഗ് കളക്ട് ചെയ്തിട്ട് എഫഫ്രോദിത്തോസിന്റെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടു. റോമിൽ പൗലോസ് കടക്കുമ്പോൾ ഈ ഒരു ഗിഫ്റ്റ് പൗലോസിന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഓർത്ത് ജയിലിൽ ഇത് കൊടുത്തുവിട്ടു. അത് മേടിച്ചിട്ട് എഫഫ്രോദിത്തോസിന് ഒരു സംഭവം ഉണ്ടായി. അവിടെ ചെന്നപ്പോൾ താൻ രോഗിയായി. ദൈവം എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവം കരുണ ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു എഴുത്തെഴുതി കൊടുത്തുവിടുന്നതാണ് ഫിലിപ്പിനെ. സ്തോത്രം. ആ എഴുത്തിനകത്ത് അനേക കാര്യങ്ങൾ ദൈവത്തിന് നമ്മെ പഠിപ്പിക്കാനാണ്. പ്രിയമുള്ളവർ, എനിക്ക് അതിശയമുള്ളൊരു കാര്യം പറയാം. റോമ കാരാഗ്രഹത്തിൽ പടയാളിയോട് ചേർന്ന് എപ്പോഴും ഒരു 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 അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രസന്റോട് ചേർന്ന് എപ്പോഴും ഒരു പടയാളി ഉണ്ടാവും. രണ്ട്, നനവ് ഡാംപ്നെസ് എന്നാ പറയുന്നത്. പിന്നെ ഒട്ടും സൗകര്യങ്ങളില്ലാത്തൊരു ജയിലിൽ കാലും കാലും കൈയും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരാള് പുറമെ സ്വതന്ത്രരായി നടക്കുന്ന ഒരാൾക്ക് എഴുതുകയാണ് സന്തോഷിക്കണം. എന്തൊരു വിരോധാഭാസം! ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ തന്റെ കഴുത്തിൽ വാള വീഴുമെന്നുള്ള ആ ഒരു ദിവസങ്ങൾ ശേഷിച്ചിരിക്കെ അനേക കാര്യങ്ങൾ തന്റെ ഹൃദയത്തെ അലട്ടുമ്പോൾ താൻ പുറമെ കൈയടിച്ച് സന്തോഷിച്ച് പല കാര്യങ്ങളിൽ ഇടപെടുന്നവരുടെ പിന്നെ പറയുക, കർത്താവ് എപ്പോഴും സന്തോഷിക്കണം, ഈ കാര്യം എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. പ്രൈസ് ദി ലോർഡ്. മൂന്ന് കാര്യങ്ങളാണ് ദൈവത്തിന്റെ എന്റെ ഹൃദയത്തോട് ഇടപെട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് എഴുതിയത്. ഒന്ന്, ബി ഹംബിൾ, താഴ്മയുള്ളവരായിരിക്കുക. ഫിലിപ്പ് ലേഖനം 2:5 അതിന്റെ 5-ാമത്തെ വാക്യം, ബി ഹംബിൾ, 2:5 മാത്രം വായിക്കാം നമുക്ക്.
ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കും.
ക്രിസ്തുയേശുവിലുള്ള, നിങ്ങൾ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് വായിക്കാൻ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ അടുത്ത വാക്യങ്ങളിലൂടെ കൊച്ചുകുട്ടികൾ പോലും കാണാതറിയാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തിലുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളു എന്ന് നമ്മൾ തന്നെ താൻ താഴ്ത്തി. ഇതാ നമുക്ക് മനസ്സിലാകാത്ത, ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, എത്രത്തോളം താണു താണു പോകും. അവിടെ പോലീസ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യം എന്നാണെന്നറിയോ, ബി ഹംബിൾ. ഞാൻ എന്നെ എന്നോട് തന്നെ എന്ന് പറയുക, നീ താഴ്മയുള്ളവനായിരിക്കുക, സൗമ്യതയുള്ളവനായിരിക്കുക. ഇത് ആരെ കണ്ടുപഠിക്കണം എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടെ, ആരെ കണ്ടുപഠിക്കണം? അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ, പൗലോസ്, ഞങ്ങൾ താഴ്മയുള്ളവരായിരിക്കാം, പക്ഷെ താഴ്മയുള്ളവരായാൽ ഈ കാലത്ത് നമുക്ക് ജീവിക്കാൻ എത്ര പേർ അനുകൂലിക്കുന്നു? ഈ കാലത്ത് നമ്മൾ പറഞ്ഞു, ഇക്കാലത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന താഴ്മ കൊണ്ടൊന്നും ജയിക്കത്തില്ല. അതിന് ഒന്ന് രണ്ട് പ്രാവശ്യം ക്ഷമിക്കാം അല്ലെ? നമ്മൾ പറയുന്നുണ്ട് ക്ഷമയ്ക്ക് ഒരു കറക്റ്റ്, ക്ഷമയ്ക്ക് ഒരു അതിനുണ്ട്. പക്ഷെ കർത്താവിന്റെ മാർഗം അതല്ല. ബി ഹംബിൾ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിന്റെ താഴ്മ ഇറങ്ങി വരും. അപ്പോൾ ഞാൻ പറയാം, ലോകത്തിൽ ഒരു ശക്തിക്കും താഴ്മയുള്ള ക്രിസ്തുവിന്റെ താഴ്മയുള്ളവന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു റിയൽ സംഭവം പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ചില വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിലുള്ള ഒരു മുസ്ലിം യൂണിവേഴ്സിറ്റി, ഒരു വലിയ മുസ്ലിം യൂണിവേഴ്സിറ്റി, മലേഷ്യയിലുള്ള മുസ്ലിം അനേകായിരം അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇരിക്കുക, മുസ്ലിം യൂണിവേഴ്സിറ്റി, മജോറിറ്റി മുസ്ലിംസാണ്. അഹമ്മദ് ഡീഡ്, നിങ്ങൾക്കറിയാം, ബുക്കുകളൊക്കെ വായിക്കുന്നവർക്ക് അറിയാം, ക്രിസ്ത്യാനിറ്റിയെ ഏറ്റവും കൂടുതൽ ദുഷിക്കുകയും താറടിക്കുകയും അനേക ബുക്കുകൾ എഴുതിയ ഒരു മനുഷ്യൻ അവിടെ നിന്ന് പ്രസംഗിക്കുക, ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ വചനത്വങ്ങളെയും താറടിച്ച് അവഹേളിച്ചുകൊണ്ട് സംസാരിച്ച് ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ഒരു പ്രൊഫസർ എഴുന്നിട്ടെന്ന് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം അവിടുത്തെ ഒരു പ്രൊഫസറായിരുന്നു, ഒരു ക്രിസ്ത്യനായിരുന്നു, ലിവിൻ ലീ. ലീ പറഞ്ഞു, സർ, ഒരു നിമിഷം, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ക്രിസ്തു അങ്ങനെയല്ല, നിങ്ങളീ പറയുന്ന പോലെ അല്ല ക്രിസ്തു. ശക്തിയായിട്ട് അദ്ദേഹം എതിർത്ത സമയത്ത് നിങ്ങൾക്ക് ആ മനുഷ്യനെ കുറിച്ച് അറിയാം, മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം പറഞ്ഞു, കം ടു ദ സ്റ്റേജ്. ആയിരക്കണക്കിന് മുസ്ലിം കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കാൻ ഈ ലിവിംഗ് ലീ സ്റ്റേജിലേക്ക് കടന്നിരുന്നു. അഹമ്മദ് ജോലി സൈഡിൽ നിൽക്കുന്നു, ലിവിംഗ് ലീ മറ്റേ സൈഡിൽ നിൽക്കുന്നു. അതിന് ചുറ്റാനി പറയുന്നൊക്കെ ശരിയാണോ? പറഞ്ഞു തീർന്നില്ല. അഹമ്മദിയുടെ തന്റെ സർവശക്തിയും എടുത്ത് ലിവിംഗ് ലിയുടെ മുഖത്തേക്ക് ഒറ്റയടി അടിച്ചു. അതേ പറയാൻ, എന്റെ മുഖം പൊന്നിച്ച് മറക്കുന്നത് പോലെ വിവരണമായി, വേദന കൊണ്ട് പ്രതീക്ഷിച്ചില്ല. അതേ മറ്റയാൾ പറഞ്ഞു, ശോധയാതിർമാണ്. ദൈവത്തിന്റെ കൃപയിൽ ആ പ്രൊഫസർ തന്റെ മറ്റേ ചെകിട് കാണിച്ചു, മറ്റയാൾ വിട്ടില്ല. തന്റെ വചനം പറയുന്നല്ലോ, ഗിവ് യുവർ ഷർട്ട്. അദ്ദേഹം ആ ഷർട്ട് ഒക്കെ കൊടുത്തു. അപ്പോൾ ആ ഡിലിറ്റ് പറഞ്ഞു, നിന്റെ ക്രിസ്തുവിനല്ലേ പറഞ്ഞിരിക്കുന്നത്, ഗിവ് യുവർ ട്രൗസേഴ്സ്, കാരണം നിന്റെ വസ്ത്രം എടുക്കുന്നവന് എല്ലാം കൊടുക്കുക. ഒന്ന് ചോദിക്കുന്ന അടുത്ത് കൊടുക്കുക, അതല്ലേ ക്രിസ്തു പഠിപ്പിച്ചത്? അതിശയമെന്ന് പറയട്ടെ, അദ്ദേഹം തന്റെ ട്രൗസർ അവിടെ വെച്ച് അഹമ്മദിന്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് നടന്ന് തന്റെ ഓഫീസിലേക്ക് പോയി. കഥകടച്ച് അദ്ദേഹം വിഷമത്തിൽ കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കഥകളിൽ നോക്കിംഗ് സൗണ്ട് കേൾക്കുക. അവിടെ ഓരോ കുട്ടികളും എന്ന് പറഞ്ഞു, സോറി സാർ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവത്തിന്റെ നാമം ആ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന ഉയർന്നുയർന്നിരുന്നു. ഹല്ലേലൂയ. ചില നാളുകൾക്ക് ശേഷം അപ്പോളിന്റെ പ്രീച്ചറായിരിക്കുന്ന രവി സക്രേസ് അവിടെ കടഞ്ഞെന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറയണ എന്തെന്നില്ലാത്ത റെസ്പോൺസ്. അനേക കുട്ടികൾ തങ്ങളോട് ഭയങ്കരമായിട്ട് സുവിശേഷത്തോട് റെസ്പോണ്ട് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിശയമായി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. സാധാരണ മുസ്ലിം യൂണിവേഴ്സിലെ ഡിബറ്റിൽ ആളുകൾ ഞങ്ങൾ എതിർക്കുമ്പോൾ ഇവിടെ മാത്രം എല്ലാവരും സുവിശേഷത്തോട് വളരെ അനുകൂലമായിട്ട് പ്രതികരിക്കുന്നു. അതിനുശേഷം ഒരു പെൺകുട്ടി വന്നിട്ട് അദ്ദേഹത്തോട് സക്രിയസോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇറങ്ങി വന്നപ്പോഴാണ് ഈ പ്രൊഫസർ വന്ന് പറഞ്ഞത് എനിക്കൊരു അനുഭവം പറയാനുണ്ട്. എനിക്ക് കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനൊരു അനുഭവം ഇവിടെ വെച്ചുണ്ടായി. ഇന്ന് ദൈവം നിങ്ങളെ ഇവിടെ അയച്ചു. ഞാൻ അതിന്റെ റിസൾട്ട് കാണുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മാർഗം അത് ജയത്തിന്റെ മാർഗമാണ്. അത് ലോകത്തിന്റെ മാർഗമല്ല. അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ തിരുവനന്തപുരം വെച്ചു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധങ്ങൾ ബന്ധിപ്പിച്ച് ക്രൂശിൽ ജീവോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കി. ബൈബിൾ പറയുന്നു നമ്മൾ എവിടൊക്കെ ജയിച്ചിട്ടുണ്ടോ അവിടൊക്കെ ക്രിസ്തു പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എവിടൊക്കെ ഭാര്യയും ഭർത്താവുമായിക്കോട്ടെ, അപ്പനും മക്കളും ആയിക്കോട്ടെ, സഭയിലുള്ളവരായിക്കോട്ടെ, പുറത്തുള്ളവരുമായിക്കോട്ടെ, നമ്മൾ എവിടൊക്കെ ജയിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ക്രിസ്തു പരാജയപ്പെട്ടു. വചനം പഠിപ്പിക്കുന്നു ഈ അവസാന കാലത്ത് ദൈവമേ നിന്റെ കൃപ എനിക്ക് ആവശ്യം. എത്ര പേര് ഇവിടെ പറയും കർത്താവേ ഞാൻ ദൈവത്തോട് കൂടുതൽ പറയാം കർത്താവേ ഈ വാക്കുകൾ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. ലോർഡ് വി നീഡ് യുവർ ഗ്രേസ്. കർത്താവേ നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. എന്തുകൊണ്ട് കൃപ വേണം? ഹർഷദേവർ പറഞ്ഞത് അദ്ദേഹം ചൈനയിലെ നഷ്ടപ്പെട്ടു പോകുന്ന മില്യൺസിനെ കുറിച്ചല്ല അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നത്. തന്റെ സ്വദേശത്ത് വന്നപ്പോൾ ആ ചർച്ചിൽ ഇരുന്ന് കംഫർട്ടബിൾ ആയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ കണ്ടപ്പോൾ അദ്ദേഹം ആ ചർച്ചിൽ നിറങ്ങിപ്പോയി. നിലവിളിച്ചതിന്റെ കാരണം അദ്ദേഹം പറയുകയാണ് ചൈനയിലെ ലക്ഷക്കണക്കിന് സുവിശേഷം കേൾക്കാത്ത മില്യൺസിനെ ഓർത്തല്ല എന്റെ ഹൃദയം ഇപ്പോൾ തകരുന്നത്. യാതൊരുവിധ ചിന്തകളും ഇല്ലാതെ സഭയുടെ നാല് ചുവരുകൾക്കുള്ളിൽ പാടുന്നവരെ കുറിച്ച് കാണുമ്പോൾ അദ്ദേഹം പറയുകയാണ് എന്റെ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. അങ്ങനെയാണ് ചൈനയിലെ മിഷൻ ആരംഭിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിംഹാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന റിപ്പോർട്ട്, ഒരു സ്റ്റഡി റിപ്പോർട്ട് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 3183 അഡിക്റ്റഡ് പേഴ്സൺസ്, 3183 അഡിക്ഷൻ അല്ലെങ്കിൽ പലതിനും അഡിക്റ്റഡ് ആയിരിക്കുന്ന 18-നും 30-നും മധ്യയുള്ള ചെറുപ്പക്കാർ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി കടന്നു ചെന്നിരിക്കുന്നു. അതുമാത്രമല്ല ചിലരെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം. അടുത്ത ഡോക്ടർ പറയുകയാണ് ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും, ബിക്കോസ് ഞങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്, കാരണം ഓൾറെഡി 14,000 പേഷ്യൻസ് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. വി ആർ ഡൂയിങ് ദ ഫോളോ അപ്പ്. 14,000 രോഗികൾ. അദ്ദേഹം പറയാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റനേക കാര്യങ്ങളിലും അഡിക്റ്റഡ് ആയിരിക്കുന്ന സാധാരണ ചികിത്സയ്ക്ക് പോകത്തില്ല. ചികിത്സയ്ക്ക് പോകുന്ന ചെറിയൊരു കൂട്ടം നിംഹാൻസ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡോക്ടേഴ്സ് പത്രങ്ങൾ എഴുതുകയാണ് 14,000 ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ 3183 ആളുകൾ പുതിയതായിട്ട് വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം അറിയത്തില്ല. അവർ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് സർവേ ആവശ്യമാണ്, ഞങ്ങൾക്ക് അനേക ഹെൽപ്പുകൾ ആവശ്യമാണ്. കാരണം ബാംഗ്ലൂർ പട്ടണത്തിലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവരെ ചികിത്സിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സാങ്കേതിക വിദ്യകളോ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള എക്യുപ്മെന്റ്സോ ഡോക്ടേഴ്സോ ഇല്ല. ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ നമുക്ക് ലഭിക്കേണ്ട കൃപ എത്ര അധികമായിരിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചാട കർത്താവേ നിന്റെ അമിതമായിരിക്കുന്ന കൃപ നീ എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ബൈബിൾ പറയുന്നു ഗോഡ് റിസീവ്സ് ദ പ്രൗഡ് ബട്ട് ഹി ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവനോ ദൈവം കൃപ കൊടുക്കുന്നു. ഒന്നാമതായി ദൈവത്തോട് ചോദിക്കുക കർത്താവേ എന്റെ ഹൃദയത്തിൽ രാവിലെ കേട്ടോ അഹങ്കാരം ഉണ്ടോ? അമ്മയെ പ്രൗഡ് പേഴ്സൺ നമ്മൾ പുറമെ കാണിക്കുന്നില്ലായിരിക്കാം. ദൈവസന്നിധി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വ്യക്തമായ ഉത്തരം കിട്ടും. ദൈവ കർത്താവിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിച്ചം തരും, നമ്മളൊരു അനുതാപത്തിലേക്ക് നയിക്കും. ദൈവം നമുക്ക് കൃപ തരും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടു. രണ്ടാമതായി വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഫിലിപ്പി ലേഖനം 4:11 വാക്യങ്ങൾ. ഒന്നാമത് പറയുന്നു ബി ഹംബിൾ, രണ്ടാമത്
ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അനുഭവത്തോടുകൂടി ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാലും സമൃദ്ധിയായിരിപ്പാലും എനിക്ക് അറിയാം. തൃപ്തരായിരിപ്പാലും വിശന്നിരിപ്പാലും സമൃദ്ധിയിലിരിപ്പാലും ബുദ്ധിമുട്ട് അനുഭവിപ്പാലും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും
മതിയാണ്. ബൈബിൾ പറഞ്ഞു ബി കണ്ടന്റ്, തൃപ്തിയുള്ളവരായിരിക്കാം. ദിവസം ഇവിടെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്നറിയാം, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ തന്നെ ചോദിക്കാം, ആമേ കണ്ടെന്നെ എനിക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ സ്പിരിച്വൽ കാര്യങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ തൃപ്തിയുള്ളവരാണോ? മനുഷ്യന്റെ ഒരു ബേസിക് പ്രോബ്ലമാണ്. പക്ഷെ പൗലോസ് പറയാണ്, എനിക്ക് സമൃദ്ധിയിലിരിക്കാൻ എനിക്കറിയാം, ബുദ്ധിമുട്ട് അനുഭവാനും എനിക്കറിയാം, വിശന്നിരിക്കാനും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് എന്റെ കഴിവല്ല, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും ദൈവത്തിന്റെ കൃപ ഒഴുകാത്തതിന്റെ ഒരു കാരണം ഞാൻ പറയാം, നമ്മുടെ അസംതൃപ്തി. ഒരു ഫോൺ ലഭിച്ചവൻ ചിന്തിക്കുന്ന എന്നാണെന്നറിയോ, ഇത് ശരിയല്ല, അടുത്ത ഫോൺ. ഒരു വാഹനം കിട്ടിയവന്റെ ചിന്ത എന്നാണെന്നറിയോ, ഇത് ശരിയല്ല, അടുത്തത്. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വചനത്തിന് മുമ്പാകെ ചോദന ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കണം, ഞാൻ സംതൃപ്തിയുള്ള ഒരു മനുഷ്യനാണ്, ദൈവം എനിക്ക് തന്നതിൽ, അതാണ് ദൈവം എനിക്ക് തന്നതിൽ ആമായി കണ്ടവര് ഞാൻ, എനിക്കതിലെ സംതൃപ്തി ഉണ്ടോ? കർത്താവ് നീ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന്. ഒരു കാര്യം ഞാൻ പറയാം, ഈ സഭയിൽ ഒരു വ്യക്തി കണ്ടെങ്കിലാണെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഹീസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്, ഷീസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്. അവക്കുള്ളതിൽ അവനുള്ളതിൽ അവൻ സംതൃപ്തനാ. പിന്നെ അവൻ അതിനുവേണ്ടി കിടന്ന് മല്ലു പിടിക്കത്തില്ല. അവൻ അതിൽ മുമ്പോട്ട് പോകുമ്പോൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ വളർന്ന് വളർന്ന് ഒരു സിമ്പിൾ ലൈഫിൽ അവന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ജീവജലത്തിലെ നദികൾ അവന്റെ ഉള്ളിൽ നിന്ന് നിക്ഷയമായിട്ട് ഒഴുകും. ദൈവത്തിന് നമ്മൾ ശോധന ചെയ്യണം. ചെല് വിചാരിക്കും, ചെല് പറയാറില്ലേ, ഓ ഈ വീടൊന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം, ചെല്ലു പറയുന്നില്ലെന്നറിയോ, എന്റെ ബോസാണ് പ്രശ്നം, അയാളെ മാറി ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ കാര്യം എല്ലാം ബ്രദറെ പ്രാർത്ഥനയ്ക്കൊക്കെ ഞാൻ മാറണം. ചെല്ലു പറയുന്നതിന് അറിയാം, ഈ ചർച്ച ഒന്ന് മാറിയിരുന്നെങ്കിൽ ഞാൻ ആത്മീയമായിട്ട്. ചെല പറയുന്നതിന് ഭാര്യ, ലൊക്കേഷൻ, ആളുകൾ ലൊക്കേഷൻ മാറ്റുക, ഇവിടുന്ന് അങ്ങോട്ട് നാരായണപുരത്ത് ബി നാരായണപുരത്തോട്ട് പോകും, കാര്യമില്ല. കർത്താവ് ബി കണ്ടന്റ്, നിനക്ക് ദൈവം തന്നതിൽ സംതൃപ്തനായിരിക്കുക. കർത്താവ് നീ എനിക്ക് തന്ന ഭാര്യ, നീ എനിക്ക് തന്ന കുഞ്ഞുങ്ങൾ, നീ എനിക്ക് തന്ന ചർച്ച്, നീ എനിക്ക് തന്ന എല്ലാം, വട്ട് ആർ ഇറ്റ് മേ ബി ലോർഡ്, ഐ ആം കണ്ടന്റഡ്, താങ്ക് യു ലോർഡ്. ബിക്കോസ് എനിക്ക് കഷ്ടമുണ്ടോ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് സമൃദ്ധിയുണ്ടോ, സമൃദ്ധിയുണ്ടോ, നിന്റെ സമൃദ്ധിയുണ്ടോ, ജീവിച്ചോ. പക്ഷേ കർത്താവ് എനിക്ക് എനിക്ക് അതുകൂടെ ഇതുകൂടെ, ഇതാണ് ദൈവസന്നിധി നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങൾ കളയുന്ന ഒരു പ്രോബ്ലമാണ്. ഒരു കണ്ടായ മനുഷ്യന്റെ പ്രയർ ലൈഫ് അടുത്ത ലെവലിലേക്ക് പോകും. കാരണം എന്നറിയോ, അവൻ പറയുന്നത്, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, വർഷങ്ങളും നാളുകളും കടന്നു പോവുക, ഇനിയും നമുക്ക് ദൈവം തന്നതിൽ സംതൃപ്തി ഇല്ലാതെ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, പുതിയ സാധനങ്ങൾ വേണം, അപ്പോഴിങ്ങനെ കടന്നു നിൽക്കുമ്പോൾ പിശാച് ഒരു ഒരു ഓഫർ കൊണ്ടുവരും, ബൈ നൗ പേ ലേറ്റർ. അപ്പൊ നമ്മുടെ നിലവിളുമായി കർത്താവോട് പ്രാർത്ഥിക്കണം. ഞാൻ ആർക്ക് നിയമങ്ങളൊക്കെ അല്ല, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ബി ഹമ്പിൾ, ബി കണ്ടന്റഡ് ഇൻ വാട്ട് യു ഹാവ്. ദൈവം നമുക്ക് തന്നതിൽ സംതൃപ്തിയുള്ളവനായിരിക്കുക. ബൈബിൾ അത് പറയുന്ന അതുപോലെ ഞാൻ പറയുക, ഉമ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ, എല്ലാവരും പറയുന്നില്ല, ഉമ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകാൻ അണ്ടർലൈൻ ഇട്ട് ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാര നാശങ്ങളിൽ മൂടിപ്പോകാൻ ഇടവരുന്ന ദോഷവും മാഠ്യകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, പൈസ വെറും പേപ്പറാണ്. അന്ന് ആളുകൾ ചിരിച്ചിട്ടുണ്ട്, പോളിഷ് പീപ്പിൾ, പൈസ വെറും പേപ്പറാണ്. അനേക പ്രാവശ്യങ്ങൾ പഴയ റെക്കോർഡ് മെസ്സേജിനുണ്ട്, ഇപ്പം മനസ്സിലായി പൈസ വെറും പേപ്പറാണ്. അടുത്ത് കുറിച്ച് വെച്ചോ സ്വർണം, അത് ഇവിടുത്തെ വേസ്റ്റിലൊക്കെ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റും. പ്രിയ സൗരങ്ങളിൽ ലോകത്തിലുള്ളതെല്ലാം ഇത്രയ്ക്കിത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഹൃദയം, ബൈബിൾ പോലീസ് പറയുകയാണ്, ഞാൻ സംതൃപ്തനാണ്, എനിക്കുള്ളത് ഞാൻ സംതൃപ്തനാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കർത്താവെ എന്റെ അസംതൃപ്തിയോടെ ക്ഷമ ചോദിക്കുന്നു, എനിക്ക് ഞാൻ സംതൃപ്തനാണ്, ബിക്കോസ് എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ആനുകൂട്ടം കറിയുണ്ടോ? സമൃദ്ധി ദൈവത്തിന്റെ സ്തോത്രം, കഞ്ഞും ജമന്തിയുള്ളോ? അതിനായി ദൈവത്തിന്റെ സ്തോത്രം. കാരണം ക്രിസ്തുവിനെല്ലാം ഒരു പൂർണ്ണതയുണ്ട്, ക്രിസ്തു ഉള്ളപ്പോൾ എല്ലാം പൂർണ്ണത ഉള്ളതാണ്. ക്രിസ്തുവാണ് സകലത്തിന്റെയും പൂർത്തിയുള്ളതാക്കി തീർക്കുന്നത്. ഒരുവന് ക്രിസ്തു ഉള്ളപ്പോൾ അവന്റെ ചെരുപ്പ് പൊട്ടിയതെങ്കിലും അവൻ പൂർണ്ണനത്രേ. ഹല്ലേലൂയ. ഒരുവന് ക്രിസ്തു ഉള്ളെങ്കിൽ അവൻ ഇനി ഏറ്റവും വലിയ ബാറ്റയുടെ ഷൂട്ടിംഗ് ഷൂട്ടാലും അവൻ അസംതൃപ്തനാ. അതുകൊണ്ടാണ് പതിനായിരങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നതിന്റെ കാരണം പറയാം, ബിക്കോസ് ദേ ആർ ഡിസ്കണ്ടന്റഡ്. അവർ വിചാരിക്കുന്നത് മറ്റെന്തെങ്കിലുമൊക്കെ ആസ്വദിച്ചാൽ ഞങ്ങൾക്കത് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയണം, എനിക്ക് സംതൃപ്തി തരുന്നത് എന്റെ കർത്താവിനുള്ള കൂട്ടായ്മയിൽ സംതൃപ്തിയും സമാധാനവും എനിക്ക് ലഭിക്കും. അവന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും, അവന്റെ വലതു ഭാഗത്ത് എന്നും എന്തുണ്ട്? പ്രമോദങ്ങളുമുണ്ട്. പിന്നെ ഗോ ടു ഗോഡ്. എന്ത് വിഷയം വന്നാലും ഞാൻ പറയുന്നു, ഗോ ടു ഗോഡ്. പെട്ടെന്ന് നമുക്ക് ഈ പല ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ആദ്യം നമുക്ക് ഒരു നിമിഷം പത്രം നോക്കുമ്പോൾ ഇനി അടുത്ത് തന്നെ വരാൻ പോകുന്നില്ല. എന്റെ മനസ്സിൽ ഈ ഭാരം ഉണ്ടായി, കർത്താവേ ആദ്യം പറഞ്ഞു ഇതെടുക്കാൻ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് ഒരു KYC പറഞ്ഞു, KYC കൊണ്ട് കൊടുക്കുമ്പോൾ അവൻ പറയുന്നത് അടുത്തവണെന്ന് പറയുന്നു. പലവിധ കാര്യങ്ങളാൽ എന്റെ മനസ്സ് ഭാരപ്പെട്ടപ്പോൾ പിന്നുള്ളവർ വേണമെങ്കിൽ ഇന്റർനെറ്റിൽ അടുത്ത ന്യൂസ് എന്താന്ന് സെർച്ച് ചെയ്യാം. ഐ വെന്റ് ടു ഗോഡ്, കർത്താവിനോട് പറഞ്ഞു, ഞാൻ ജീവിച്ചത് ഏറ്റവും ടഫായിരിക്കുന്ന, ഏറ്റവും മനുഷ്യരെ അടിച്ചമർത്തിയ റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ ഞാൻ ജയാളിയെ ജീവിച്ചു, നിനക്ക് വേണ്ടി കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബലപ്പെടും. നമ്മുടെ പറയും, ഐ കാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിനോട്. എന്ത് വിഷയങ്ങളായിക്കോട്ടെ സഹോദരങ്ങളെ, ഗോ ടു ഗോഡ്, ദൈവത്തിനടുക്കൽ ചെല്ലുക, ചോദിക്കുക, എല്ലാം ദൈവത്തോട് തുറന്നു പറയുക. അവിടെ നമുക്ക് തരുന്ന ഒരു ആൻസർ ഉണ്ട്. അതാണ് നാം കേട്ടത്, മനുഷ്യനൊപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകലവചനം കൊണ്ട് ജീവിക്കുന്നു. ബി ഹംബിൾ, ബി കണ്ടെന്റ് മാറ്റ് യു ഹാവ്. ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന ഞാൻ നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുക. എടുക്കേണ്ട സാംസ് 1:31, കർത്താവ് എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല, എന്റെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യങ്ങൾ അത്ഭുത വിഷയങ്ങൾ ഞാൻ ഇടപെടുന്നില്ല, ഞാൻ എന്റെ പ്രാണനെ താരോലിച്ചു മിണ്ടാതാക്കിയിരിക്കുന്നു. അമ്മയുടെ അടുക്കൽ മുലുകുടി മാറിയ പൈതലെന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കലാകുന്നു. എല്ലാവരും പറയുസായാലേ യഹോവയിൽ പ്രത്യാശ വെച്ചോളുക, എന്റെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യങ്ങളൊന്നും ഞാൻ ഇടപെടുന്നില്ല. കർത്താവെ, ഒരു മുലകുടി മാറിയ പൈതൽ തന്റെ അമ്മയുടെ മാർഗിൽ ശാന്തമായി കിടക്കുന്നത് പോലെ കർത്താവെ അങ്ങയിൽ ഞാൻ വസിക്കുന്നു, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. അവിടുന്ന് അവിടുത്തെ യോഹന്നാൻ ആ സമയത്ത് കർത്താവിന്റെ മാർഗിൽ ചാരിയെന്ന പോലെ അങ്ങയുടെ മാർഗിൽ ഞാൻ ചാരിയിരിക്കുന്നു. അവിടെയാണ് എനിക്ക് സംതൃപ്തി ഉള്ളത്, അവിടെയാണ് എനിക്ക് സമാധാനമുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നാം ചിന്തിക്കുന്നതിലും ദൈവത്തിന്നതന, നാം ചിന്തിക്കുന്നതിലും ദൈവശക്തന, നാം വിചാരിക്കുന്നതിലും അവിടുത്തെ വഴികളെ ഗോചരമാ. അവൻ്റെ ഒരു വാക്കിൻ്റെ ശക്തി എത്ര ഭയങ്കരമെന്ന് ഒരു പ്രസംഗനും പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ദൈവത്തിനായി കാത്തിരിക്കുക, യഹോവയെ കാത്തിരിക്കുക, അവൻ്റെ ഒരു നാളും ലജ്ജിച്ചു പോകില്ല. കർത്താവോട് പറഞ്ഞാട്ട് കർത്താവെ, എൻ്റെ ജീവിതത്തിലെ ഈ അസംതൃപ്തിയിൽ നിന്ന് കർത്താവെ നീ എന്നെ പിടിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. മൂന്നാമതായി നമുക്കറിയാം, ബി ജോയ്ഫുൾ. ഫിലിപ്പിയർ 4:4 പറയുന്നു, ബി ജോയ്ഫുൾ, സന്തോഷിപ്പി. എങ്ങനെ സന്തോഷിക്കണം? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയും. പ്രിയ സഹോദരങ്ങളെ, സന്തോഷിക്കുന്നതിന് കാരണം പറയാം. നമ്മൾ കേട്ടോ, ഡെയിലി വി ഹാവ് ടു ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ്. പലരെയും ചർച്ച പറയാതെ ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, പറയാം. നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്കൊരു എഴുത്ത് എഴുതി, ആ എഴുത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി. തപ്പനെ ഫോൺ വിളിക്കുക, ഡാഡി പ്ലീസ് സ്പീക്ക് ടു മീ. ഡാഡി വെച്ചു, മോനെ ഞാൻ തന്ന എഴുത്ത് നീ വായിച്ചായിരുന്നു, എനിക്കതിന് നേരമില്ലായിരുന്നു. ദൈവം തന്നൊരു എഴുത്തുണ്ട് നമ്മുടെ കയ്യിൽ, അത് വായിക്കാതെ കർത്താവ് നീനോട് അശരീരിലൂടെ ഇടിമലിലൂടെ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട്, നടക്കത്തില്ല. കർത്താവ് നീ എനിക്ക് തന്ന ഈ സ്നേഹത്തിന്റെ എഴുത്ത്, ഈ വചനം, അത് വായിക്കാനും ധ്യാനിക്കാനും എന്നെ നീ സഹായിക്കണേ. സാധു കൊച്ചുശ്വരി പാട്ട് എഴുതി, ഈ ലോകമായി പെട്ടു വലഞ്ഞു ഞാൻ മേലോക വാർത്തയിൽ ദൂരസ്ഥനാണ്. ഈ ദിവസം ഞാൻ ഇങ്ങനെ പാടാൻ ആഗ്രഹിക്കുക, ഈ ലോക വാർത്തയിൽ പെട്ടു വലഞ്ഞു ഞാൻ മേലോക വാർത്തയിൽ ദൂരസ്ഥനാണ്. മേളിൽ നിന്ന് വാർത്തയൊന്നും കിട്ടുന്നില്ല, മേളിലെ പേപ്പർ വായിക്കാൻ പറ്റുന്നില്ല, മേളിൽ നിന്നൊരു സന്ദേശമില്ല. കാരണം പറയാം, മേളിൽ സന്ദേശമില്ലാഞ്ഞിട്ടല്ല, അവിടെ ഡെയിലി പേപ്പർ അടിക്കാഞ്ഞിട്ടല്ല, ഈ ലോക വാർത്തയിൽ പെട്ടു വലയുന്നുണ്ടാണ് കർത്താവോട് പറയാൻ. കർത്താവെ, ഈ ലോക വാർത്തയിൽ പെട്ടു വലയാതെ മേലോക വാർത്ത എന്താണെന്ന് ഓരോ ദിവസം കേൾക്കാൻ നീ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, എത്ര വാർത്ത കേട്ടാലും ചില ന്യൂസ് ചാനലുകൾക്ക് ഒത്തിരി ഇച്ചിരി ഓവറായ ആൾക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ എത്ര 24/7 ന്യൂസ് നിങ്ങളുടെ പ്രധാന, ഞങ്ങൾ സിനിമയും മറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല, വാർത്ത മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ 24 hours നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവരോടൊരു തമിഴ് പാട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, പല കോടി വാർത്തകൾ ഞാൻ കേൾക്ക പോതും, ഒരു വാർത്ത പോതും, ഒരായിരം ജീവൻ ഉയർവാഴുവേ, ഒരായിരം ജീവൻ ഉയർവാഴുവേ, ഒരു വാർത്തയിലുണ്ട് അത്ഭുതമേ, ഒരു വാർത്തയിലുണ്ട് അത്ഭുതമേ. സമരക്കാരി എത്ര വാർത്ത കേട്ടോളാം, എത്ര വാർത്തകൾ കേട്ടോളാം. പക്ഷെ യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം, കർത്താവേ ഞങ്ങൾ ഒത്തിരി വാർത്തകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നിന്റെ വാർത്ത അതാണ് എന്നെ യഥാർത്ഥത്തിൽ മാറ്റുന്നത്. ഹല്ലേലൂയ. നിന്റെ ജീവനുള്ള വചനങ്ങൾ കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഈ സന്തോഷം നമുക്ക് ഇല്ലെങ്കിൽ ഞാൻ പറയാം നമുക്ക് ആരോടും ഈ സുവിശേഷം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് വിളറി വെളുത്ത് ടെൻഷൻ അടിച്ച് നമ്മുടെ റോഡേ പോകുമ്പോൾ നമ്മൾ പറയാം ബ്രദർ വിട്ടുവിട്ട് നീക്കി സൂചന പറയുന്ന പറഞ്ഞാൽ അവർ നമ്മളെ കാണുമ്പോൾ തന്നെ അവർ മനസ്സിലാവും ഈ വ്യക്തി ഭയങ്കരമായ പ്രശ്നത്തിൽ പെട്ടൊല്ലുക. പിന്നെ ഈ പുള്ളി എന്ത് കാര്യം എന്നോട് പറയാൻ പോകുന്നു. നായകര വെള്ളച്ചാട്ടം കാണാനായിട്ട് ഭക്തസിംഗും ഒരു സ്നേഹത്തോടെ പോയപ്പോൾ ചില സൗരങ്ങൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. നായകര വെള്ളച്ചാട്ടം ഭയങ്കര മനോഹരമാണ്. രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു എനിക്ക് ബോറടിക്കും ഇത് ഇത്ര. അപ്പം ഭക്തസിംഗ് പറഞ്ഞു ഇല്ല എനിക്കിത് കണ്ടു മതിയാവുന്നില്ല. അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞു നീ പോവാണോ? പുള്ളി പറഞ്ഞു ഈ വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത് രണ്ടു മണിക്കൂറായിട്ട് നമ്മൾ കാണുകയല്ലേ. അപ്പൊ ഭക്തസിംഗ് പറഞ്ഞു കാര്യം ചെയ്യും ഇവിടെ അടുത്ത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാനിത് കണ്ടു വേണേ എനിക്ക് പോകാം, പക്ഷെ എനിക്കിത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എങ്ങനെയാണെന്ന് കാണണം. രണ്ട്, സൂര്യൻ ഇങ്ങനെ മേളിൽ നിന്ന് ശക്തമായിട്ട് ഉച്ച സമയത്ത് വരുമ്പോ എങ്ങനെയാണെന്ന് എനിക്ക് കാണണം. പിന്നെ മൂന്ന്, സന്ധ്യയ്ക്ക് ഇതിന്റെ ഈ ഇതിന്റെ വെട്ടം അറിയാലോ, സൂര്യാസ്തമയത്തിന്റെ ആ ഒരു പ്രകാശം. അങ്ങനെ അവിടെ അദ്ദേഹം ലോഡ്ജ് എടുത്ത് അവിടെ താമസിച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ രണ്ടു ദിവസം ഫുള്ള് നിന്ന് ഇത് ആസ്വദിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു എന്റെ ആഗ്രഹം എനിക്ക് ജോലിയും തിരക്കും ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നത്. എന്റെ ആഗ്രഹം എന്തായാലും അറിയാമോ, എല്ലാ സീസണിലും ഇത് കാണാനും തന്നെ എന്റെ ആഗ്രഹം. വിന്റർ സീസണിൽ എങ്ങനെയാണ്, സമ്മറിൽ എങ്ങനെയാണ്, സ്പ്രിംഗ് സീസണിൽ എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ക്രിസ്തു. ചിലരെ ഒരു നിമിഷം കണ്ടിട്ട് ആ നസ്രാനെ യേശു. ചിലർ പറഞ്ഞില്ല എനിക്ക് രാവിലെ അവൻ എങ്ങനെയാണെന്ന് കാണണം, ഉച്ചയ്ക്ക് അവൻ എങ്ങനെയാണെന്ന് കാണണം, രാത്രിയിലും അവന്റെ വിശ്വസ്തത എന്താണെന്ന് എനിക്കറിയണം, രാവിലെ തോറും അത് പുതിയതാണ്. അത് മാത്രമല്ല കർത്താവേ, ഐ വാണ്ട് ടു സീ ഓൾ സീസൺസ്. എന്റെ ജീവിതത്തിൽ ദുഃഖം വന്നപ്പോൾ എനിക്കറിയണം അവൻ എങ്ങനെ എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നത്. സന്തോഷകാലത്തും സന്തോഷകാലത്തും എല്ലാം എനിക്കറിയണം എന്റെ ക്രിസ്തു എന്റെ കർത്താവ് എപ്രകാരമാണ് എന്നോട് ഇടപെടുന്നത്. അങ്ങനെയാണ് നാം ക്രിസ്തുവിനെ എൻജോയ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ക്രിസ്തുവിനെ എൻജോയ് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് നമ്മൾ പാടുന്നത് സന്താപകാലത്തും സന്തോഷ നേരത്തും എപ്പോഴും എന്റെ നാവ് നിന്നെ വാഴ്ത്തും. കർത്താവേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. സീ ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ് ഡെയിലി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബി ഹംബിൾ, ബി കണ്ടന്റ് ആൻഡ് ബി ജോയ്ഫുൾ. എങ്ങനെ നമുക്ക് ഈ ജോയ് നിലനിർത്താൻ സാധിക്കും? ഞായറാഴ്ച നമ്മൾ വളരെ ജോയ്ഫുൾ ആണ്, ഭയങ്കര സന്തോഷമാണ്. രാവിലെ വചനം കേട്ടു, ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ദൈവമക്കളെല്ലാം കണ്ടു, ചുമ്മാ കുതിൻ വരെയൊക്കെ അത്യാവശ്യം പിടിച്ചിരിക്കും. പക്ഷെ പിന്നെ പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവുമായിട്ടുള്ള ബന്ധം, അവന്റെ മുഖത്തേക്ക് നിരന്തരമായിട്ട് നോക്കുന്നത് വഴി ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ ഹൃദയത്തിൽ കണ്ണാടി പോലെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നാം അറിയാതെ നാം എല്ലാവരും തേജസ്സുമായി തേജസ്സം പ്രാപിച്ചാൽ അതേ ഹൃദയമായിട്ട് രൂപാന്തരപ്പെടും. പ്രിയ സലോട്ട്, 1947 സദാമത്തിലെ ഒരു യുദ്ധക്കപ്പല് യുദ്ധം കഴിഞ്ഞിട്ട് വരിക. ആ കൂട്ടത്തില് യുവാനിച്ചം കഴിഞ്ഞൊരു പെൺകുട്ടി ആ മറ്റെല്ലാവരുടെയും കൂടെ ആ ഹാർബറിൽ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നൂറുകണക്കിന് ആൾക്കാർ പട്ടാളക്കാർ ഇറങ്ങി വരിക, എല്ലാവരും ഒരുപോലെ ഒരേ ഡ്രസ്സ് ഒരേ തൊപ്പി. ഇവള് ഇറങ്ങുമെന്ന് ചോദിച്ചു, എനിക്ക് വിവാഹം നിശ്ചയിച്ചൊരു ഒരു ഒരാളുണ്ട് ഇതിനകത്ത്, എന്റെ ഫിയാൻസി ഉണ്ടോ? ഇവിടെ കളിപ്പിക്കാൻ വേണ്ടി മുന്നേ വന്നവര് പറഞ്ഞു ഇല്ല മരിച്ചുപോയി. വലിയ വിഷമമായി. ചില പറഞ്ഞു ഇല്ല യുദ്ധത്തിൽ പോയി, കാരണം അന്നത്തെ പോലെ അത്ര കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കാലമാണ്. അങ്ങനെ എല്ലായിടത്തും സൈഡിൽ കൂടെ എല്ലാം നൂറുകണക്കിന് പട്ടാളക്കാർ ഇറങ്ങി വരിക, എല്ലാവരും കണ്ട ഒരുപോലെ ഇരിക്കും. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, ആരോ ഒരാള് ഇവളുടെ പേര് വിളിക്കുന്നു. ആ പേര് വിളിച്ചത് ഇവള് നോക്കിയപ്പോൾ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന തന്റെ ആ പുരുഷനാണ് കടന്നു വരുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, പിന്നീട് അവൾ ആരെയും കണ്ടില്ല ആ കൂട്ടത്തിൽ, അവൾ കണ്ടത് ആ വ്യക്തിയെ മാത്രമാണ്. ഇതുപോലെ തിരക്കുള്ള ബാംഗ്ലൂർ സിറ്റിയിൽ ആയിരക്കണക്കിന് മുകളിൽ നാം കാണുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രിയമണവാളായ കർത്താവിനെ നിങ്ങൾ കാണുമ്പോൾ മറ്റൊന്നിനെയും കാണാനോ ശ്രദ്ധിപ്പാനോ നമുക്ക് പലപ്പോഴും കഴിയാറുള്ള കാരണം അവന്റെ മുഖം സൂര്യശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ വിജയകരമായ ജീവിതത്തിലേക്ക് നയിക്കുവാനുള്ള ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ബി ഹംബിൾ. നമ്മുടെ ജയം നാം ജയിക്കുമ്പോഴല്ല, നാം തോൽക്കുമ്പോഴാണ്. ബി ഹംബിൾ, ബി കണ്ടെന്റിങ് വാട്ട് യു ഹാവ്. ദൈവം നിങ്ങൾക്ക് തന്നതിൽ തൃപ്തരായിരിക്കുക. ആൻഡ് ബി ജോയ്ഫുൾ ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവേ ഞാൻ പലപ്പോഴും ഹംബിളല്ല കർത്താവേ, നിന്റെ ഹ്യൂമിലിറ്റി ഞാൻ കണ്ടില്ല. നിന്നെ ഒന്ന് കാണാനായിട്ട് ഇപ്പോൾ എന്നെ സഹായിക്കണം. ഞാൻ പലപ്പോഴും സംതൃപ്തനല്ല, സംതൃപ്തയല്ല. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ വേണം 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 എന്ന് ചിന്തയാണ്. ഞാൻ ഇടതിരിക്കുക കർത്താവ്, നീ എനിക്ക് തന്നൊരു സന്ദർഭനാണ്, നീ എനിക്ക് തന്നൊരു കർത്താവ്, നീ എനിക്ക് തന്ന ഭാര്യ മക്കൾ ഭർത്താവ് സഭ കർത്താവ്, തന്ന സാഹചര്യങ്ങൾ വാഹനം കർത്താവ്, നന്ദി നന്ദി, നീ കൂടുതൽ തരുന്നു, അതിനായി സ്തോത്രം. എന്നാൽ കർത്താവ് ആ ഹൃദയത്തിലുള്ള മർമ്മറങ്ങി ആ പുരുവർപ്പ് ഒക്കെ മാറ്റി കളയുക കർത്താവെ. കർത്താവ് ഞാൻ നിന്നെ സന്തോഷിക്കട്ടെ, നിന്നിൽ ഞാൻ ആനന്ദിക്കട്ടെ.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.